Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Panyam Darshani Sunyipanahi Sahani Sipasa ഭാഷകാരൻ പറഞ്ഞു, ഇവിടെ ഉപാസനയാണ്. ഉപാസന ആർക്കു വേണ്ടി? മന്ദബുദ്ധിയനാം, മന്ദബുദ്ധികൾക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ട് ഉപാസന? ഗുണവത്വ ശിഷ്ടത്വ, അവർക്ക് ഗുണവത്വം, ഗുണമുള്ള ഒന്നാണ് അവർക്ക് ഇഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് സത്യകാമാദി ഗുണവത്വം, സത്യകാമത്വം തുടങ്ങിയ ഗുണങ്ങൾ ഇവിടെ വിധിക്കുകയാണ്. അതോടൊപ്പം അതിൻ്റെ ബ്രഹ്മചര്യാദി സാധന വിശേഷം, ഉപാസകൻ വേണ്ട സാധനങ്ങളും ഇവിടെ നിർദ്ദേശിക്കുന്നു. ബ്രഹ്മചര്യം തുടങ്ങിയ സാധനം. ഈ ഭാഗം അഷ്ടമാധ്യായം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. തത്വബോധത്തിന് യോഗ്യതയില്ലാത്തവർക്ക് അവരാണ് മന്ദബുദ്ധി എന്ന് പറയുന്നത്. ദിഗ്ദേശാദി ഭേദവസ്തുത്യവും ഭാവിത ഭിന്ന ശക്തി സഹസ പരമാർത്ഥ വിഷയാകർത്തം. അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടം, ഗുണം ഉള്ള ഒന്നിലാണ്, അതാണ് അവർ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിനെ പെട്ടെന്ന് ആ ഗുണങ്ങളിൽ നിന്നും മാറ്റി നിർഗുണത്തിൽ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഉപാസം. ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ എവിടെയെല്ലാം ബ്രഹ്മത്തെ നിർഗുണമായിട്ടല്ലാതെ പറയുന്നുണ്ട്, സഗുണമായിട്ട് എന്തെങ്കിലും പ്രത്യേക ആകൃതിയിലോ സങ്കുഷ്ട മാത്ര പുരുഷെന്ന് പറയും. ഇവിടെ പറയുന്ന പോലെ മുമ്പ് ഹിരണ്യശ്മശ്രു എന്നെല്ലാം പറഞ്ഞു വിശേഷിപ്പിച്ചു, ഇവിടെ ഇപ്പൊ സത്യകാമത്വം തുടങ്ങിയ ഗുണങ്ങളോടുകൂടി പറയുന്നു. അങ്ങനെ ശ്രുതിയിൽ എവിടെയെല്ലാം എന്തെങ്കിലും ഗുണമോ എന്തെങ്കിലും രൂപമോ ബ്രഹ്മത്തിന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. തഥാ യദ്യപി ആത്മീകത്വവിധാം ഗന്ധൃ ഗമന ഗന്ധവ്യഭാവ അവിദ്യാദി ശേഷസ്ഥിതി നിമിത്തക്ഷയേ ഗഗന ഇവ വിദ്യുത് ഉദ്ഭൂത ഇവ വായു ദഗ്ധ ഇന്ധനൈവ അഗ്നി സ്വാത്മന്യവ നിവൃത്തി. തഥാപി ഗന്ധർഗമനാദി വാസിത ബുദ്ധീനാം ഹൃദയദേശ ഗുണവിശിഷ്ട ബ്രഹ്മ ഉപാസകാനാം മൂർധന്യ നാഢ്യ ഗതിർവക്തവ്യേത്യ അഷ്ടമ പ്രഭാഷക ആരഭ്യതെ. ഇവിടെ പറയുന്നു എന്താണ്? ഗന്ധർഗ യദ്യപി ആത്മീകത്വവിത, ആത്മീകത്വ ബോധം വേറെ, ഉപാസന വേറെ. ആത്മീകത്വ ബോധം, അങ്ങനെ ആത്മീകത്വ വിദ, അവർക്ക് ഇങ്ങനെയുള്ള ആത്മീകത്വ ബോധമുള്ളവർക്ക് ഗന്ധർഗമന ഗന്ധവ്യ അഭാവ, അവരെ സംബന്ധിച്ചിടത്തോളം ഗമിക്കുന്നവനില്ല, ഏതെങ്കിലും ഒരു ലോകത്തിലേക്ക് ഉപാസനയുടെ ഫലമായി പോകുന്നവനില്ല, ഗന്ധാവില്ല, ഗന്ധവ്യം അങ്ങനെ എത്തിച്ചേരേണ്ട ഒരു ലോകമില്ല, ഗമനം അങ്ങനെ ഒരു പോക്കില്ല. അത് പറയുന്നത് എന്തുകൊണ്ട്? മുമ്പ് ദക്ഷിണായന മാർഗത്തെയും ഉത്തരായന മാർഗത്തെയും കുറിച്ചെല്ലാം പറഞ്ഞു. അവിടെ സഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ഉത്തരായണ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. ഉപാസനയുടെ ഫലമാണ് ഗമനം. ഉപാസനയിലൂടെ പറയുന്നത് വൈദികമായ ഉപാസനകളാണ്. വേദത്തിന് നിർദ്ദേശിക്കുന്ന രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ ഉത്ക്രമിക്കുന്നു, ശരീരം വിട്ടുപോകും. അതാണ് ഭാഷകാരന് സമ്മതമല്ലാത്ത കാര്യം. ജീവന്റെ അങ്ങനെ ഒരു ഉത്ക്രമണം ഉണ്ടെങ്കിൽ എന്ത് വേണം? അവിദ്യ അതിശേഷസ്ഥിതി, അവിദ്യാദി ശേഷം അവിടെ അവശേഷിക്കുന്നുണ്ട്, അവിദ്യാദികൾ അവശേഷിക്കുന്നുണ്ട്. അവിദ്യയിൽ നിന്നൊന്നും പൂർണ്ണമായും മുക്തനായി ജീവനോർദ്ധഗതിയുണ്ടായി ഉപാസനയുടെ ഫലമായിട്ട്. എന്തുകൊണ്ടങ്ങനെ ഊർദ്ധഗതി ഉണ്ടാകുന്നു പറയുന്നു? കാരണം ശ്രുതിയിൽ തന്നെ പറയുന്നു, എന്തിനാണ് ഉപാസിക്കേണ്ടത്, എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്, ഉപാസനയുടെ ഫലം എന്താണ്, ആ ഫലത്തെ എങ്ങനെ പ്രാപിക്കാം, ഇതെല്ലാം ശ്രുതി പറയുന്നു. അപ്പൊ ശ്രുതിയെ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ഉപാസനയെ ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഉപാസന പൂർണ്ണമാകുകയാണെങ്കിൽ അതനുസരിച്ച് ഫലം അയാൾക്കുണ്ടാവും. അപ്പൊ ഈ ശരീരം വിട്ടുപോകേണ്ടി വരും. മൂർധന്യ നാടിയിലൂടെ അയാൾക്ക് പരലോകത്തെ പ്രാപിക്കേണ്ടി വരും. കാരണം അത് ശ്രുതി എന്താണോ വിധിച്ചിരിക്കുന്നത് അത് സംഭവിച്ച് മതിയാകും. മറിച്ച് തത്വജ്ഞനാണെങ്കിൽ എന്താണ്? അവിദ്യാദി ശേഷസ്ഥിതി നിമിത്തക്ഷയം, ശേഷസ്ഥിതി ഉള്ള നിമിത്തങ്ങൾ അവസാനിക്കുന്നു. ആത്മബോധത്തിന് ശേഷം പിന്നീട് വീണ്ടും ഒരു ശരീരത്തെ സ്വീകരിക്കുന്നതിനുള്ള ഒന്നും അവശേഷിക്കുന്നില്ല. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസത്കരിച്ച് ഞാന് സർവകർമ്മങ്ങളെയും നശിപ്പിച്ചു, അയാൾ സ്വതന്ത്രനായി. അങ്ങനെ ഒരു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഗഗനെ ഇവ വിദ്യുത് ഉദ്ഭൂതയോ വായോ എങ്ങനെയാണോ ആകാശത്ത് നിന്ന് മിന്നൽ പിണർ പ്രകടമാകുന്നത്, പിന്നീട് അത് എവിടേക്ക് പോകുന്നു? ആകാശത്തിൽ തന്നെ. അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വായു പ്രകടമാകും, ഉദ്ഭൂത. ആ വായു പിന്നീട് എവിടേക്ക് പോകുന്നു? ആകാശത്തിലേക്ക് ഇന്ന് പോകുന്നു. പ്രകടമാകാതിരുന്നാലൂടെ വായുണ്ട്, പക്ഷേ അത് പ്രകടമാകുന്നു. കൊടുങ്കാറ്റായും എന്നാൽ അത് പ്രകടമാകുന്നു. പ്രകടമാകുമ്പോൾ വീണ്ടും അത് എവിടേക്ക് തന്നെ ലയിക്കുന്നു. ദഗ്ധ ഇന്ധന ഇവ അഗ്നി, വിറകിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു, കനലിലെ അഗ്നി. അതെവിടേക്ക് പോകുന്നു? ആ കനലിലേക്ക് തന്നെ പോകുന്നു. സ്വത്മന്യമെന്ന് ഇവിടുത്തെ ഇവിടെ ആത്മീകത്വം ഞാനീ സംബന്ധിച്ചിടത്തോളം എല്ലാം അവിടെ തന്നെ അവസാനിക്കുന്നു. ഏതൊരു ശരീരത്തിലിരുന്നാണോ ഗുരുവൻ ഈ തത്വത്തെ ബോധിക്കുന്നത് ആ ശരീരത്തിലെല്ലാം അവസാനിച്ചു. ആകാശത്തിൽ മിന്നൽ പോകുന്നതുപോലെ ഈ ജീവഭാവം അവിടെ അവസാനിക്കുന്നുണ്ട്. ആ പരമാത്മഭാവത്തിൽ നിന്ന് വേറിട്ടൊരു ജീവഭാവം അയാളെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് എന്താണോ ഭേദത്തിന് കാരണമായിരുന്ന അജ്ഞാനം അത് തത്വജ്ഞാനം കൊണ്ട് നശിച്ചു. കല്പിതമായ ഭേദത്തിന് നിവൃത്തി സംഭവിക്കുന്നു. ഇല്ല അവിടെ, പിന്നീടൊരു സ്ഥിതി അവിടെ ഇല്ല. തഥാപി ഇതാണ് തത്വജ്ഞന്റെ നില. പക്ഷെ അങ്ങനെയാണെങ്കിലും ഗന്ധർഗമനാദി വാസിത ബുദ്ധീന, പക്ഷെ സംസ്കാരം എന്ന് പറയുന്ന വാസന എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിൽ അതിങ്ങനെ ദൃഢമായിരിക്കുകയാണ്. എനിക്ക് ഉപാസിക്കണം, ഉപാസിച്ചിട്ട് ഏത് ദേവതയാണോ ഉപാസിക്കുന്ന ആ ദേവതയെ പ്രാപിക്കണം. ഇവിടെ മറ്റ് ദേവതകളൊന്നുമില്ല, ബ്രഹ്മലോകമാണ്. വൈദികന്റെ ബുദ്ധിയിൽ അതാണുള്ളത്, വൈദികന്റെ സംസ്കാരം അതിലാണ്. ഇവിടെ വൈകുണ്ഠവും കൈലാസവും ഒന്നും ഗന്ധർഗമനാദി വാസിത ബുദ്ധി, ബുദ്ധിയിൽ അത് ഉറച്ചുപോയി. ആ സംസ്കാരം വാസന ഉള്ളതുകൊണ്ട് ഹൃദയദേശ ഗുണവിശിഷ്ട ബ്രഹ്മോപാസകാണ്. എന്ത് ചെയ്യുന്നു ഹൃദയം? അതിന് ശ്രുതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഹൃദയം അവിടെ സത്യം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു, സഗുണോപാസന ധ്യാനിക്കുന്നു, ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നവൻ മൂർധന്യ നാഢ്യ മുമ്പിൽ ചർച്ച ചെയ്തതാണ്. അവൻ മൂർധനാവിലുള്ള നാഡിയിലൂടെ ബ്രഹ്മലോകത്തിലേക്ക് ഗതിർ വക്തവ്യ. ഉപാസകനെ സംബന്ധിച്ച് ഗതിയുണ്ട്, എന്തുകൊണ്ട് ഗുണവിശിഷ്ടമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ഗതി? അനുശ്രുതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗതി ഉണ്ടാകും എന്നുള്ളതിന് വേറെ പ്രമാണമൊന്നുമില്ല, ശ്രുതി മാത്രമേ ഉള്ളൂ. ശ്രുതി പറഞ്ഞിരിക്കും. അതിൽ ശ്രദ്ധയുള്ള ആസ്തികൻ സ്വഹൃദയത്തിൽ സത്യകാമത്വാദി ഗുണത്തോടുകൂടിയ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു. ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമായി അയാൾക്ക് മൂഢധന്യ നാഡിയിലൂടെ ബ്രഹ്മലോകത്തെ എത്തിച്ചേരാൻ കഴിയും. ക്രമമുക്തി, ഉപാസകന്റെ ഫലം. ഇത്തി അഷ്ടമ പ്രഭാടക ആരംഭിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ഇത്. തത്വബോധത്തിന് ശേഷിയില്ലാത്തവർക്കാണ് ഉപാസന അല്ലെങ്കിൽ ധ്യാനം. അദ്വൈതമതമനുസരിച്ച് ദിഗ്ദേശ ഗുണഗതി ഫലഭേദശൂന്യ പരമാർത്ഥ സദദ്വയം ബ്രഹ്മ മന്ദബുദ്ധിയനാം അസദിവ പ്രതിഭാതി. എന്തുകൊണ്ടെല്ലാവരും തത്വത്തെ ഗ്രഹിക്കുന്നില്ല? ദിഗ്ദേശ ഗുണഗതി ഫലഭേദശൂന്യം, ദിഗ്ദേശാദികളൊന്നുമില്ല. അതായത് വേറൊരു ദേശത്തിലാണ് ബ്രഹ്മലോകം. ഇവിടെ പല ലോകങ്ങളുണ്ട്, അതിലൊരു ലോകമാണ് ബ്രഹ്മലോകം. 14 ലോകങ്ങളിൽ ഒന്ന്, അതാണ് ബ്രഹ്മലോകം. അങ്ങനെ അത് ഊർധ്വ ഗമനം വേണം. ജീവന് രണ്ട് തരത്തിലുള്ള ഗതിയുണ്ട്. ഒന്ന് ഊർധ്വഗതി, ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നു. മറ്റൊന്ന് അധോഗതി, സ്ഥാപരാതി ജന്മപ്രാപ്തി, തിരിക് അതി ജന്മപ്രാപ്തി. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ഊർധ്വ അധോഗതികളുണ്ട്. ഇങ്ങനെ സ്വയം ജീവനെ കുറിച്ച് കരുതുന്നു ഗുണം. അതുകൊണ്ടെന്താണ് അനേക ഗുണവിശിഷ്ടനായിരിക്കുന്ന ബ്രഹ്മത്തെ ഉപാസിക്കണം. അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ഉപാസനയുടെ ഫലമായി മരണശേഷം, ശരീരപാദത്തിന് ശേഷം ജീവൻ ഉത്തരായണ മാർഗത്തിലൂടെ ഗമിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. അവിടെ ഹിരണ്യഗർഭനോടൊപ്പം വസിക്കുന്നു. ഫലം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുള്ളവരെയാണ് മുമ്പ് പറഞ്ഞു മന്ദബുദ്ധി. ഇതില്ലാത്തവർ ദിഗ്ദേശ ഗുണഗതി ഫലഭേദശൂന്യം, ഇത്തരം യാതൊരു ഭേദ കാഴ്ചപ്പാടുകളും ഇല്ലാത്തവർ, പരമാർത്ഥ സദദ്വയം, പരമാർത്ഥമായ സത്തായ അദ്വയമായ തത്വം, അതാണ് ബ്രഹ്മ. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത് അത് മന്ദബുദ്ധിനാം അസദിവ പ്രതിപാദി. മന്ദബുദ്ധിയാണെങ്കിൽ അത് അസദിവ, അത് ശൂന്യമാണ്, അങ്ങനെ ഒന്നില്ല. നീ പറയുന്ന എന്താണെന്ന് ചോദിച്ചു, നിർഗുണമായ ഒരു ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞാൽ അതൊരിക്കലും മന്ദബുദ്ധിക്ക് ബോധിക്കത്തില്ല. അവർ പറയും അത് നിരക്ക്, ഇനി സഗുണത്തെ കുറിച്ച് എന്തെങ്കിലും പറയുക, എനിക്കതാണ് ഇഷ്ടം. അവിടെ അത് ആനന്ദ മനസ്സാന്ന് പറയാറുണ്ട്. ആനന്ദം ആണ് അല്ലെങ്കിൽ സുഖമാണ്, അപ്പൊ അതിനെ അനുഭവിക്കുന്നതാണ് ഇഷ്ടം. സാറിന് പറയാറുണ്ട് പഞ്ചസാര മധുരമാണ്, അതുകൊണ്ട് പഞ്ചസാരയെ അനുഭവിക്കുന്നതാണ് ഇഷ്ടം, മറിച്ചെനിക്ക് പഞ്ചസാര ആകണ്ട എന്നൊക്കെ പറയാറുണ്ട്. അത്തരക്കാരെല്ലാം ഇവിടെ ചേർത്ത് പറയുന്നത് മന്ദബുദ്ധി എന്ന് പറയും. ഇത് മന്ദബുദ്ധിയുടെ കാഴ്ചപ്പാടാണ്. മന്ദബുദ്ധി എന്ന് വെച്ചാൽ ദ്വൈതബുദ്ധി. ദ്വൈതബുദ്ധി കൊണ്ട് ഉപാസകനായ താൻ വേറെ, ഉപാസ്യനായ അനേക ഗുണങ്ങളോടുകൂടി ഈശ്വരൻ വേറെ. അപ്പോൾ ഈശ്വരനെ ഉപാസിച്ച് ആ ഉപാസനയുടെ ഫലമായ ലോകപ്രാപ്തി അല്ലെങ്കിൽ ആനന്ദപ്രാപ്തി അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് മന്ദബുദ്ധിയുടെ നില. അതുകൊണ്ട് ഇവിടെ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഇത് അനുഭവാതീതമാണ്, നിർഗുണം നിരാകാരമാണ്, നിത്യശുദ്ധ ബുദ്ധ സ്വരൂപമാണ്, സച്ചിദാനന്ദമാണ്, ഇനി അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല, എനിക്കതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതായിരുന്നു കഴിഞ്ഞാൽ അതിന് രസമില്ല, അതിനെ ആസ്വദിച്ചാലേ അതിനെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ വിഷയാസ്വാദനത്തിലൂടെ ആസ്വാദനം എന്താണ്, ആനന്ദം എന്താണെന്ന് അവൻ ഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആനന്ദത്തിൽ വലിയൊരാനന്ദം, അതും തനിക്ക് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതാണ് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇവിടെ സുഖങ്ങൾ അനുഭവിക്കുന്നു, പക്ഷെ ഇതിലും വലിയൊരു സുഖത്തെ അനുഭവിക്കുന്നതിന് സ്വർഗം അനുഭവിക്കുന്നു, സ്വർഗസുഖം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് സഗുണനായ ഒരു ദേവനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് രസകരമെന്ന കരുതുന്നത്. അത് ഇവിടത്തെ ഈ രസവുമായി താരതമ്യം ചെയ്തിട്ട് ഇതിനും വലിയൊരു രസമായിരിക്കും അത് എന്ന് കരുതുന്ന അതാണ്, അതാണ് മന്ദബുദ്ധി എന്ന് പറയുന്നത്. പരമാർത്ഥ തത്വം അവനെ സംബന്ധിച്ചിടത്തോളം അസത് ശൂന്യം പോലെയാണ്. നമ്മളീ പറയുന്ന ദുഗ്ദേശം ഗുണഗതി ഫലഭേദശൂന്യമായി അങ്ങനെ ഒന്നില്ല, ഇതുവരും വാചകം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഇനി ആയിത്തീരേണ്ട കാര്യമില്ല, അത് നീയാണ്. അങ്ങനെയുള്ള നീ ഇനി അങ്ങനെ ഒരു ആനന്ദത്തെ അനുഭവിക്കേണ്ട കാര്യമില്ല. അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിച്ഛിന്നമാണ്, അല്പമാണ്, അത് നഷ്ടപ്പെടുന്നതാണ്. ഈ തരത്തിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. മറിച്ച് പരമാർത്ഥം എന്തോ അത് അസത്ത് പോലെ തോന്നുകയും ചെയ്യും. അസദ്വീപ്രതിഭാവുണ്ട്. സാധാരണ ഭക്തന്റെ നിലപാടെന്ന് കൂടെ അംഗീകരിക്കുന്നു അദ്വൈതത്തിൽ. ഭക്തന്മാർക്കൊരു ലേശം ബുദ്ധിമുട്ട് വരും, പക്ഷെ ഇവിടെ അതിന് അംഗീകരിക്കത്തില്ല. ഭക്തിയുടെ ഉയർന്ന തലങ്ങളിൽ അത് തത്വജ്ഞാനം തന്നെ. അതിനെക്കുറിച്ചല്ല പറയും ഇവിടെ, മന്ദബുദ്ധിയുടെ ഭക്തിയെക്കുറിച്ച് പറയാം. മന്ദബുദ്ധിയുടെ ഭക്തിയിൽ എപ്പോഴും അവർക്ക് ഭേദം വേണം, ഉപാസനും ഉപാസകനും വേറെ വേറെ തന്നെയാണ്. ഉപാസന കൊണ്ട് അവർക്ക് ആ ഉപാസ്യ ദേവനിൽ നിന്ന് ആനന്ദം ലഭിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട്. അത് ഈ അല്പ ആനന്ദത്തെ അനുഭവിച്ച് അതുകൊണ്ട് തൃപ്തി വരാത്തതുകൊണ്ട് അതിലും വലിയൊരു ആനന്ദം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അദ്വൈതത്തിൽ നിരക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ശ്രുതിയുടെ നിലപാട് എന്താണ്? മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ആരും തള്ളിക്കളയുന്നില്ല, അവരുപാസിക്കുന്നുണ്ടല്ലോ, അവരും അവരുടെ ഹൃദയത്തിൽ ആ ഗുണങ്ങളെ സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ അവരും ഒടുവിൽ ആ പരമാർത്ഥത്തെ പ്രാപിക്കുന്നു. ഒരു ശ്രുതി ശ്രദ്ധയുള്ളവരാണ്, ആസ്തികന്മാരാണ്. അതുകൊണ്ട് സന്മാർഗസ്ഥാഹ താവത് ഭവന്തോ, ആയിക്കോട്ടെ തക്കാലം അവരങ്ങനെ സഞ്ചരിക്കട്ടെ, അവരുടെ ബുദ്ധി തെളിയുന്നതുവരെ അവർ സഞ്ചരിക്കുന്ന എന്താണ്, സന്മാർഗത്തിലാണല്ലോ അവർ, ഈ ബ്രഹ്മമാർഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അവരും ബ്രഹ്മത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപാസന ചെയ്യുന്നത്. ഹിരണ്യഗർഭപ്രാപ്തി അത് ബ്രഹ്മപ്രാപ്തിയാണ്. അതുകൊണ്ട് അവർ സന്മാർഗസ്ഥ, സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. താവത് ഭവന്തു, അങ്ങനെ ആയിക്കോട്ടെ, ആ വഴിക്ക് പോകട്ടെ, പോകുന്ന വഴി അടിക്കുക. തത് ശനൈഹി പരമാർത്ഥ സതഭി ഗ്രഹയിഷ്യാമി, അങ്ങനെ പോയാൽ ക്രമേണ ആ പരമാർത്ഥ തത്വത്തെയും അവർക്ക് ബോധിക്കാൻ കഴിയും. ഇതി മന്യതേ ശ്രുതി. ശ്രുതി അങ്ങനെ കരുതുന്ന ആചാര്യ അവരെ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ തൽക്കാലം ഈ ഉപാസനയിൽ തന്നെ തുടർന്ന് മന്ദബുദ്ധികൾക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേറെന്താ ഉപായം? അവരെന്തിനാണോ ഗ്രഹിക്കുന്നത് അതിനെ ഗ്രഹിക്കട്ടെ, ഏത് മാർഗത്തിലാണോ സഞ്ചരിക്കുന്നത് അവിടെ സഞ്ചരിക്കട്ടെ, എന്താണ് ഉപാസനയിലൂടെ നേടേണ്ടത് നേടട്ടെ, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പരമാർത്ഥത്തെ പറയുന്നു, ആ പരമാർത്ഥത്തെ ബോധിക്കാമെങ്കിൽ ബോധിക്കുക, കഴിയില്ലെങ്കിൽ എന്താണോ ഇപ്പൊ ബോധിച്ചിരിക്കുന്നത് അത് സന്മാർഗമാണെങ്കിൽ അവിടെ സഞ്ചരിക്കുക, ഒന്നുമില്ലാതിരിക്കാൻ പാടില്ലല്ലോ. ഒടുവിൽ ആ തത്വത്തെ ഗ്രഹിക്കും. അതുവരെ ഇത്തരം മാർഗങ്ങളിൽ സഞ്ചരിക്കുക, ഇതാണ് ശ്രുതിയുടെ നിലപാട് എന്നാണ്. അതുകൊണ്ടടുത്ത് ഉപാസനയെക്കുറിച്ച് പറയുന്നു, വൈദിക ഉപാസനയെക്കുറിച്ച്. മന്ത്രത്തിൽ അഥ യദിദം അസ്മിൻ ബ്രഹ്മപുരേ ദഹരം പുണ്ഡരീകം വേശ്മ ദഹരോ അസ്മിൻ അന്തരാകാശ തസ്മിൻ യദന്തഃ തദന്വേഷ്ടവ്യം തത്വാവ വിജിജ്ഞാസിതവ്യമിതി. അതാനന്തരം യദിദം വക്ഷ്യമാണം ദഹരമത്വം പുണ്ഡരീകം പുണ്ഡരീക സദൃശം വേശ്മ വേശ്മ ഇവ വേശ്മദ്വാരപാലാദി മത്വാ അസ്മിൻ ബ്രഹ്മപുരേ ബ്രഹ്മണഃ പരസ്പുരം രാജ്ഞോ അനേക പ്രകൃതിമത് യഥാ പുരം തഥാ ഇതം അനേക ഇന്ദ്രിയമനോ ബുദ്ധിഭി സ്വമ്യർത്ഥകാര്യയുക്തമിതി ബ്രഹ്മപുരം പുരേജ വേശ്മ രാജ്ഞോ യഥാ തഥാ തസ്മിൻ ബ്രഹ്മപുരേ ശരീരേ ദഹരം വേശ്മ ബ്രഹ്മണ ഉപലബ്ധ്യധിഷ്ഠാനം യഥാ വിഷ്ണു ശാലഗ്രാമ പറയുന്നു. ഇനി അഥാനന്തരം എന്നുവെച്ചാൽ തത്വബോധത്തെ കുറിച്ച് പറഞ്ഞു, അതിനെ ബോധിപ്പിച്ചിട്ടും മന്ദബുദ്ധികൾ ഗ്രഹിക്കുന്നില്ല. അവർക്കിഷ്ടം ഉപാസിക്കാനാണ്, അവർക്കിഷ്ടം ധ്യാനിക്കാനാണ്. എങ്ങനെ സഗുണത്തോടുകൂടിയ ഗുണങ്ങളോടുകൂടിയ ആ ബ്രഹ്മത്തെ, അതിനുവേണ്ടി അടുത്ത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ താല്പര്യം അതാണെങ്കിൽ അതായിക്കോട്ടെ. അനന്തരം യതിദം ഭക്ഷ്യമാനന്ദഹരം അല്പം പുണ്ഡരീക പുണ്ഡരീക സദൃശം വേശ്മ പുണ്ഡരീക സദൃശമായ ഹൃദയ പുണ്ഡരീകം താമരമൊട്ട് പോലെ ഇരിക്കുന്നു, അതെന്താണ്? അത് വേശ്മയാണ്. വേശ്മ ദ്വാരപാലാദിമത്വാർ, അതൊരു വീട് പോലെയാണ്. സഗുണേശ്വരന് ഇരിക്കുന്നതിനുള്ള ഒരു വീട് പോലെയാണ് ഹൃദയം. അസ്മിൻ ബ്രഹ്മപുരെ ബ്രഹ്മണ പരസ്യപുരം രാജ്ഞാനേക പ്രകൃതിമത് യഥാപുരം തഥാ ഇതമനേകേന്ദ്രമണ ദ്വിസ്വാമ്യത്വ കാര്യയുക്തമിതി ബ്രഹ്മപുരം. ഈ ബ്രഹ്മപുരത്തിൽ ബ്രഹ്മണ പരസ്യപുരം പരബ്രഹ്മത്തിന്റെ പുരമാണ് ഇവിടെ സഗുണ ബ്രഹ്മത്തെ ഉദ്ദേശിക്കുകയാണ്. രാജ്ഞം അനേക പ്രകൃതിമത് യഥാപുരം, ഒരു രാജാവിന് അനേക തരത്തിലുള്ള മന്ത്രി സേനാപതി സൈനികന്മാർ ഭൃത്യന്മാർ തുടങ്ങി അനേക പ്രകൃതികളോടുകൂടിയ പുരം പട്ടണമുണ്ട്. ആ പട്ടണത്തിലാണ് ഇരിക്കുന്നത്. തഥാ ഇതം അനേക ഇന്ദ്രിയ മനോബുദ്ധി സ്വാമ്യത്വകാരഭിരുക്തം അതുപോലെ ഇതും ഈ ദഹരം അതും ഇന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയം മനസ്സ് ബുദ്ധി തുടങ്ങിയ സ്വമ്യർത്ഥ കാരിഭി രാജാവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നവർ. രാജാവ് ഇരിക്കുന്ന പട്ടണത്തിൽ രാജാവിന് വേണ്ടി സേവിക്കുന്നതിന് വേണ്ടി അനേകം പേരുണ്ട്. എല്ലാം രാജാവിന് വേണ്ടിയാണ്. സർവരും പ്രജകളും മന്ത്രിയും സേനയും സേനാധിപനും എല്ലാം അതുപോലെ സ്വമ്യർത്ഥ കാര്യത്തിൽ യജമാനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരാണ് ഇന്ദ്രിയ മനോബുദ്ധികൾ. അവരെല്ലാം ഇരിക്കുന്നതായ ഈ ശരീരം പുരേ ചേശ്മ രാജ്ഞേതാ തസ്മിൻ ബ്രഹ്മപുരേ ശരീരം, അതുകൊണ്ടിവിടെ ബ്രഹ്മപുരം എന്ന് പറയുന്നത് ശരീരമാണ്. ആ ശരീരത്തിൽ ദഹരം വേശ്മ ദഹരാകാശം ബ്രഹ്മണ ഉപലബ്ധി അധിഷ്ഠാനം, അതാണ് ബ്രഹ്മത്തെ ഉപാസിക്കുന്നവന് ഉപലബ്ധമാകുന്നതിന് അധിഷ്ഠാനമായിരിക്കുന്നത്. ഹൃദയത്തിൽ എങ്ങനെ ഉപാസിക്കുന്നു അങ്ങനെ ഫലമെന്നാണ്. കൂടെ സത്യകാമത്തോടു ഗുണത്തോടുകൂടി ഹൃദയത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഹൃദയത്തിൽ അതേ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നു ബ്രഹ്മം. ബ്രഹ്മം പ്രത്യക്ഷമാകാതെ ഉപാസനയ്ക്കനുസരിച്ച് പ്രത്യക്ഷമാകുന്നു. അതിന് പൗരാണികമായി ബ്രഹ്മാവായും വിഷ്ണുവായും ശിവനായും ഒക്കെ പ്രത്യക്ഷമാകുന്നത് ബ്രഹ്മം തന്നെ. ഉപാസനയ്ക്കനുസരിച്ച് പ്രത്യക്ഷമാകുന്നു. ഇവിടെ ഹൃദയത്തിൽ തന്നെ പ്രത്യക്ഷമാകുന്നു. അതും അദ്വൈതത്തിലെ സിദ്ധാന്തമാണ്. ബ്രഹ്മം സ്വയം നിർഗുണമായിരിക്കുന്നുണ്ട്, അതിൽ പ്രത്യക്ഷാദികളൊന്നും സംഭവിക്കുന്നില്ല. പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളൊന്നും അവിടെ സംഭവിക്കത്തില്ല. എന്നാൽ അത് തന്നെ സ്വാഭാവികമാകുന്നു. ഉപാധികളോട് കുടുംബം ഏത് രീതിയിലാണോ അതിനെ ഉപാസിക്കുന്നത് ആ രീതിയിൽ അത് പ്രത്യക്ഷമാകും. അതുകൊണ്ടത് പ്രത്യക്ഷ വിഷയമാണ്. അതാണ് പൗരാണികമായി വിഷ്ണു ശിവൻ ദേവി ദേവൻ തുടങ്ങിയ ഭാവങ്ങളിലെല്ലാം ഇത് പ്രത്യക്ഷമാകുന്നു. ഉപാസനയ്ക്കനുസരിച്ച് അത് ഉപാസകന്റെ മനസ്സിന് വിഷയമാണ്. സഗുണമായി കഴിഞ്ഞാൽ നിർഗുണമായി കഴിഞ്ഞാൽ അത് മനസ്സിന് വിഷയമില്ല. ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു യഥോ ഉപാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാസഹ. നിർഗുണത്തെ സംബന്ധിച്ച് സഗുണത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഗുരു ഉപാസന സഗുണോപാസന എന്താണ്? ഗുരുവിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ആരോപിക്കുന്നു, എന്നിട്ട് ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. ദേവത ഉപാസന ദേവതയ്ക്ക് സംബന്ധിച്ച് പലതും കൽപ്പിക്കുന്നു, കൽപ്പിച്ചിട്ട് ഉപാസിക്കുന്നു. അതുപോലെ സഗുണ ബ്രഹ്മോപാസന അവിടെയെല്ലാം എന്തിനാണ് ഉപാസിക്കുന്നത്? പ്രത്യക്ഷമാകുന്നു. കാരണം പ്രത്യക്ഷ യോഗ്യമായ ഗുണങ്ങളോടുകൂടിയാണ് അതിനെ ഉപാസിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷ യോഗ്യമായ കേവല ഗുണങ്ങളോട് ആശ്രയിച്ചാണ് ഉപാസിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രത്യക്ഷമാകും ഗുണവത്തായി. അല്ല, പ്രത്യക്ഷയോഗ്യമായ നാമരൂപാദികളോടുകൂടിയാണ് ഉപാസിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യക്ഷമാകും. പ്രത്യക്ഷയോഗ്യമായ നാമരൂപാദികൾ ശംഖ ചക്ര ഗദ പത്മ രൂപത്തിലാണ് ഉപാസിക്കുന്നതെങ്കിൽ ആ രീതിയിൽ പ്രത്യക്ഷമാകും. എല്ലായിടത്തും പ്രത്യക്ഷമാകുന്ന ഈ ബ്രഹ്മം തന്നെ. പക്ഷെ ഉപാസകന്റെ നിലയ്ക്കനുസരിച്ച്, ഉപാസകൻ എങ്ങനെയാണോ ഇതിനെ ഗ്രഹിക്കാൻ തയ്യാറായിരിക്കുന്നത് ആ ഉപാസകന്റെ നിലയ്ക്കനുസരിച്ച് അത് പ്രത്യക്ഷമാകുന്നു എന്നാണ്. അതുകൊണ്ട് ചിലടത്ത് ബ്രഹ്മം പ്രത്യക്ഷമാകുന്നു എന്ന് പറയും, ചിലടത്ത് ബ്രഹ്മം പ്രത്യക്ഷമാകുന്നില്ല എന്ന് പറയും. ഇതെല്ലാം ശരിയാണ്. സഗുണഭാവത്തിൽ അത് പ്രത്യക്ഷമാകുന്നു, നിർഗുണഭാവത്തിൽ അത് പ്രത്യക്ഷം അല്ല. ഇതാണ് വ്യത്യാസം. ഉദാഹരണം പറയുന്നത് ആ വിഷ്ണുഹോ ശാലഗ്രാമം. ഇവിടെയും ബ്രഹ്മത്തിനൊരു ഇരിപ്പിടമുണ്ട്. എങ്ങനെയാണ്? വിഷ്ണുവിന് താളഗ്രാമം, താളഗ്രാമമാണ് ശാലഗ്രാമം. കാളഗ്രാമം തന്നെ ഒരു കല്ലാണ്, ഒരു കല്ലിന്റെ പക്ഷം. അത് വിഷ്ണുവിന്റെ ഇരിപ്പിടമായിരിക്കുന്നു. എന്നുവെച്ചാൽ വിഷ്ണുവിനെ ഉപാസിക്കുന്നതിന് ഉപായമായിരിക്കുന്നു. സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ ഉപാസിച്ചാൽ വിഷ്ണു സാളഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെടും. അതിശയം. എന്തുകൊണ്ട്? ഉപാസകൻ ആ ബ്രഹ്മത്തെ വിഷ്ണുവിന്റെ ഭാവത്തിലാണ് ഉപാസിച്ചത്. ഉപാസിക്കുമ്പോൾ വിഷ്ണുവിന്റെ രൂപത്തിൽ അത് പ്രകടമായാലേ പറ്റൂ. അസ്മിൻ ഹി സ്വവികാരശൃംഗേ ദേഹേ നാമരൂപ വ്യാകരണായ പ്രവിഷ്ടൻ സദാപ്യം ബ്രഹ്മജീവേന ആത്മനായി. ഇത് ബാഹ്യമായ ഉപാസനകളെ കുറിച്ച് പറയുന്നു. ശിവലിംഗത്തിൽ ശിവനെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തുക, താളഗ്രാമത്തിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുക, അതിനുവേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക, മന്ത്രതന്ത്രങ്ങളെല്ലാം സ്വീകരിക്കുക, പൂജാദികളെ സ്വീകരിക്കുക, കുണ്ടലിനിയെ ഉണർത്തുക. ഈ അഭ്യാസങ്ങളിലൂടെയെല്ലാം ഇഷ്ടദേവതയെ, ദേവനെയോ ദേവിയെയോ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. അതുകൂടെ അദ്വൈതത്തിന് സമ്മതമായ കാര്യങ്ങൾ. അദ്വൈതം അവനെ നിരുത്സാഹപ്പെടുത്തുന്നു. കാരണം ഒരാൾക്ക് ഏതിനാണോ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇഷ്ടം അത് ചെയ്യാം, അതിന്റെ ഫലവും ഉണ്ടാകും.